ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവനൊരു നാടും കുലുങ്ങിപ്പോകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത കണ്ട വ്യസനിക്കും. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ച പോകും. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെയും അവനെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു മുതൽ എന്നേക്കും തന്നെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെയും യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ജാതികൾക്കും മീതയും അവന്റെ മോശമാകാശങ്ങൾക്ക് മീതയും ഇരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദർശനാരുള്ളൂ. ആകാശത്തിലും ഭൂമിയിലുമുള്ളവ അവൻ കനിഞ്ഞ നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്നായി എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നായി ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേണ്ട പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി. കുന്നുകൾ കുഞ്ഞാടിനെ പോലെ തുള്ളിയും സമുദ്രമേ നീ ഓടുന്നത്, യോർദാനെ നീ പിൻവാങ്ങുന്നത്. പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നതുമെന്താ? ഭൂമിയെ നീ കർത്താവിന്റെ സന്നിധിയിൽ യാക്കോബിന്റെ സന്നിധിയിൽ തന്നെ വിറയ്ക്കാം. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവയുമാക്കിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. ഞങ്ങൾക്കല്ല യഹോവയെ, ഞങ്ങൾക്കല്ല നിന്റെ ദൈവം വിശ്വസ്ത നിമിത്തം നിന്റെ നാമത്തിൽ തന്നെ മഹത്വം വരുത്തേണമേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന ജാതികൾ പറയുന്നതിന് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു. മനുഷ്യരുടെ കൈവേറ തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. അവരിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കാം. അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗ്രഹമേ യഹോവയിൽ ആശ്രയിക്കാം. അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെയും യഹോവയിൽ ആശ്രയിപ്പീൻ. അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. അവൻ നമ്മെ അനുഗ്രഹിക്കും. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും. അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. ഭൂമിയെ അവൻ മനുഷ്യർ കൊടുത്തിരിക്കുന്നു. മരിച്ചവരും അവനെതിരിറങ്ങിയവരും ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും. യഹോവയെ സ്തുതിപ്പീൻ. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവിയെങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ച് അപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടതയും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവനെന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും കാത്തിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായിരുന്നു, ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നുവെന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകലാജനവും കാണെ കഴിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവയെ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രകാരങ്ങളിലും യെരൂശലേമിലെ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്കായി എന്റെ നേർച്ചകളെ അവന്റെ സകലാജനവും കാണെ കഴിക്കും. യഹോവയെ സ്തുതിപ്പീൻ. സകല ജാതികളുമായുള്ളവേ യഹോവയെ സ്തുതിപ്പീൻ. സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള അവന്റെ ദയാ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന ഇസ്രയേൽ പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന അഹരോൻ ഗൃഹം പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവ ഉത്തരമരളി എന്നെ വിശാല സ്ഥലത്താക്കിയും. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനായ എന്നോട് എന്ത് ചെയ്യുവാൻ സാധിക്കും? എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പായിക്കുന്നവരെ കണ്ടാ രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു. അതെ, അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. മുൾച്ചി പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ച് കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം അവർ എന്നെ തള്ളി. എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു. അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമാശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിനായി ഏൽപ്പിച്ചില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ. ഞാൻ അവയിൽ കൂടെ കിടന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ തന്നെ നീതിമാന്മാർ അത് കണ്ട കിടക്കും. നീ എനിക്ക് ഉത്തരമരളി, എന്റെ രക്ഷയായി തീർന്നിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവയെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്നാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ടാ കെട്ടുവിൻ. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ല, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവമേ സുനക യോഗ്യമാകുന്നു, ബാധിക്കുമോ?
പിതാവിനും പുത്രനും നിശ്ചിതർഹായിരിക്കും സ്തുതി. അതുപോലെ ദൈവം തന്നെ ആമേൻ. നല്ല സ്തുതികളാണ് ആകാശത്തും ഭൂമിയിൽ നടന്നിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ. പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വിവരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്യത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ നൂതനായ ചൂറ് നടത്തി വരുന്ന അനുഗ്രഹിതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടും ഒരേ ആത്മാവോടും കൂടെ കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ഒരുമിച്ച് അണിനിരന്നുകൊണ്ട് ശിരസേവ നൽകുവാനും ജീവിതത്തിൽ ജീവൻ തന്ന വലിയ നന്മകളെ നന്ദി പൂർവ്വം സ്മരിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് ആയുസും ആരോഗ്യവും തന്ന് ദൈവസന്നിധിയിൽ കൂട്ടിവരിച്ച ദൈവത്തെ നമുക്ക് അമുഖമായി മഹത്വപ്പെടുത്തുകയും ആ തമ്പുരാന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മെ തന്നെ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ട നേതൃത്വം നൽകുന്ന എല്ലാ വന്നിയ പിതാക്കന്മാരെയും വളരെ സ്നേഹപൂർവ്വം സ്മരിക്കുകയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയില് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഐസക്കച്ചൻ അതുപോലെ എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരവോടുകൂടി അനുഗ്രഹിതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പിന്നത് തിരുവചനത്തെ നേതൃത്വം കൊടുക്കുന്ന മറ്റേ വർഗീസ് കാലയിലച്ചനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹ ആദരവോടുകൂടി വർഗീസ് വാലയിലച്ചനെ നിങ്ങളെല്ലാവരുടെയും നാമധേയത്തിൽ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാനും വ്യക്തിജീവിതത്തിനും ആന്തരിക ജീവിതത്തിനും ആത്മീയ പരിവർത്തനവും രൂപാന്തരവും ഉളവാകുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് വീണ്ടും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 83-ാമത്തെ പഴയ ഗീതം സാധു എന്നെ കൈവിടാതെ നാഥനെന്ന് നടത്തിയിരുന്നു എന്നുള്ള ഗീതം ആരംഭിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 83-ാമത്തെ ഗീതം. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും നരയിൽ, രോഗത്തിന്റെയും ആപത്തിന്റെയും ഫലത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ഹൃദയം നിറം നിലവിളിക്കുമ്പോൾ ദൂരം നിൽക്കാതെ സമീപത്ത് നിന്നുകൊണ്ട് ആ ബലമുള്ള ഭുജങ്ങളിൽ അനുസ്യൂതം നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന തമ്പുരാന്റെ വൻ കൃപകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധിക്കാൻ സമർപ്പിക്കുവാൻ ഈ ഗീതം ഇടയാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാധുവൻ കൈവിടാതെ സാധുവന്റെ കൈവിടാതെ പാടത്തിടുന്നോ അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടുന്നരയിൽ അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടുന്നരയിൽ ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാടെനിക്കഭയം മാധുരനെ കൈവിടാതെ മാധനൻ നൊന്നാടത്തിടുന്നോ സാധുവന്നെ കൈവിടാതെ ടത്തിടുന്നോ കണ്ണുനീരിൻ പാഴ്വരയിൽ കണ്ണുനീരിൻ പാഴ്വരയിൽ കാരയും കൈ ഇതാദ്യം ഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കാൻ ഈ കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവേ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയ എന്നോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവ്, എന്റെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതിരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹങ്ങളാൽ ഇനി കൃപ നൽകണമേ. എന്റെ കർത്താവ്, എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാലിനെ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യ കറകൾ എനിക്ക് കാണുമാറാകരുത്. എന്റെ കർത്താവെ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജയുണ്ടാകരുത്. ദയാനിധിയായ ഉടയവനെ, ഞാൻ കുറ്റം ചെയ്തുവായ ദാസനാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞാൻ നിൽക്കുകയും വരുത്. ഞാനായിരിക്കുന്ന പ്രകാരം എന്നെ നീ കണക്കിടരുത്. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നെ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായി ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻതൊഴുത്തിൽ എന്നെയും എണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവെ, ബലഹീനനായ എന്നെ ഇടത്തു ഭാഗത്ത് നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗത്തിനെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും നിന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളൂവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യം ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനിറങ്ങി വരരുത്. ബദലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുത്. എന്റെ ആയുസ്സിന്റെ നാൽ സന്മർശനങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുത്. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥേനായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപയെ കൈക്കൊള്ളണമേ. കാണാതെ പോയി ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചീട്ടുകളെ കീറിക്കളയണമേ. കർത്താവ്, എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയാടുന്ന പോലെ ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും 11 മണിനേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാകെ ഞാൻ കാണപ്പെടുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ ദ്രൂഹായുമായുള്ളവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. ആമീൻ. പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാനും ദൈവശബ്ദം കേൾക്കുവാനും അല്പസമയ ശാന്തമായി ദൈവഭാഗം പ്രാർത്ഥിക്കാനും ദൈവം തന്ന വലിയ കൃപകളെ നന്ദിപൂർവ്വം ഓർക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യാം. ദൈവശബ്ദം കേൾക്കാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കുന്ന ദിവസങ്ങൾ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദിവസങ്ങളാണെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആത്മീക ജീവിതം അത് ഭക്തിയുടെ തലത്തിൽ കൂടുതൽ പ്രശോഭിപ്പാറ്റക്കവണ്ണം ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്റെ വചനം എന്റെ കാറുകൾക്ക് വെളിച്ചവും എന്റെ ഊടുവഴുക്ക് പ്രകാശവുമാകുന്നു എന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ നമ്മൾ കേൾക്കുന്ന ദൈവവചനം ജീവിതത്തിന്റെ ചില കൂരിരുട്ടിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുന്ന വേളകളിൽ വഴിയറിയാതെ പാതയറിയാതെ പലപ്പോഴും ചുവടുകള് പിടച്ചു പോകുന്ന നില ഉറപ്പിക്കാൻ പറ്റാതെ പോകുന്ന ചില നിമിഷങ്ങളിൽ ഉന്നതങ്ങളിലേക്ക് ദൃഷ്ടികളെ പതിക്കുമ്പോൾ ഒരു വെളിച്ചമായി ഒരു പ്രകാശധാരയായി നന്മയുടെ ശ്രേഷ്ഠ ഉന്നതങ്ങളിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടിരിക്കണം. ഈ വരുന്ന ആഴ്ചകളൊക്കെ നമ്മുടെ സമയത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ് പരിശുദ്ധ ജ്യൂരിസഹതായുടെ ഓർമ്മ ഭക്തിയോടുകൂടി നമ്മൾ കൊണ്ടാടുന്ന ദിവസമാണ്. ഇന്നലെ മാർച്ച് 23 മാർഗ് ജ്യൂരിസഹതായുടെ ഓർമ്മ. പക്ഷേ 23 ആണെങ്കിലും ഏപ്രിൽ അവസാനവും മെയ് മാസങ്ങളിലുമൊക്കെ ആ മഹാപരിശുദ്ധന്റെ പെരുന്നാള് വളരെ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം വിശുദ്ധ ജ്യൂരിസഹത എന്ന് പറയുന്നത് എല്ലാ സഭകളും പ്രത്യേകിച്ച് പരിശുദ്ധന്മാർക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത സഭകൾ പോലും വളരെ പ്രാധാന്യത്തോടെ കാണുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന ഒരു വലിയ വിശുദ്ധനാണ്. ബ്രിട്ടീഷ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവരുടെ ദേശീയ ഒരു ആത്മീയ പിതാവായിട്ട് പോലും അവർ കണക്കാക്കുന്നത് ഗ്യൂരിസഹതയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാ സഭകളും ഒരുപോലെ ഭക്തിയോടുകൂടി ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയ ഔന്നത്യമായ തലത്തിൽ കാണുന്ന ഒരു ശ്രേഷ്ഠ പിതാവാണ് ഗ്യൂരിസഹത. നമ്മുടെ സഭയും ആര്യൂരിക്സാവായുടെ പെരുന്നാളൊക്കെ പ്രത്യേകിച്ച് ആ നാമഹേത്തുള്ള പള്ളികളിലും അല്ലാത്ത പള്ളികളിലും ഒക്കെ തന്നെ ആ മഹാപരിശുദ്ധന്റെ പെരുന്നാളോ ആഘോഷിക്കുകയും വളരെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. സഹദേവന്മാരുടെ ഓർമ്മയും അവരുടെ ജീവിത അനുകരണവുമാണ് നമ്മുടെ ആത്മീയ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധന്മാരെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സ്മരിക്കുകയും അവരുടെ വരെയൊക്കെ ഓർക്കുന്നതിൽ കൂടി ദൈവത്തിന്റെ പാതകൾ പിൻപറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരുപാട് അനുഗ്രഹമാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥത നമ്മുടെ കാവൽ നമ്മുടെ ഇടവേക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിനും ഇടയ്ക്കും ഇടവേക്കും സഭയ്ക്കും ഒക്കെ കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ആ മഹാപരിശുദ്ധന ആഗ്രഹിക്കുന്നവരുടെ പെരുന്നാളിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പുണ്യ വർഗീസ് കാലായിലച്ചൻ അച്ഛൻ ബാലയിലച്ചൻ ഈ വേറൊരു കാലായിലച്ചനുള്ളത് എപ്പോഴും പേര് വർഗീസ് ബാലയിലച്ചനാണ് ക്ഷമിക്കണം. അച്ഛന് തൃശൂർ സ്വദേശിയാണ്. അവിടെ പി ജി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് പി ജി. അവിടെ അണക്കെട്ടൊക്കെയാണ് വില്ലേജ്. പക്ഷെ പലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അച്ഛന്റെ മദ്രാസ് പദ്മനാസനത്തിലെ വൈദികനായിരുന്നു. ദീർഘനാള് പദ്മനാസനത്തിലെ വൈദികനായിട്ടും അതുപോലെ തന്നെ പദ്മനാസനത്തിലെ സെക്രട്ടറി ആയിട്ടും അങ്ങനെ വിവിധ തലങ്ങളിലെ സഭയിൽ ശോഭിച്ചിട്ടുള്ള ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ് വർഗീസ് അച്ഛൻ. അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയുടെ ഏറ്റവും സന്തോഷവും അനുഗ്രഹകരവുമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട വർഗീസ് അച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 150-ാമത്തെ ഗീതം 109-ാമത്തെ ഗീതം നമുക്ക് സമർപ്പിച്ചതിന് ശേഷം നമുക്ക് തിരുവചന ധ്യാനത്തിൽ നിന്ന് നമുക്ക് സംസാരിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ 109-ാമത്തെ ഗീതം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന പ്രസ്താവിനെ സ്തുതിക്കും ഞാൻ, ഈക്ഷോണിദാനത്തിൽ ജീവിക്കുന്ന നാളല്ല ഘോഷിച്ചിടും പുന്നുനാഥനെ. ഈക്ഷോണിദാനത്തിൽ ജീവിക്കുന്ന നാളല്ല ഘോഷിച്ചിടും പുന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര അല്ലവൻ. എന്നുമെന്ന് കൂടെയുള്ളവൻ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ തന്റെ
ായോർക്കും സാമൂഹിക ജീവിതം ശ്രേഷ്ഠമായ
ജീവിത മാതൃകയാക്കി തീർക്കുക. ഗവൺമെന്റ്
ഉദ്യോഗസ്ഥന്റെ ചിത്രമാണ്
വിശേഷം ഈ ഭാഗത്ത് വരുത്തി കാട്ടുന്നത്. പാലക്കാരുടെ മേൽനോട്ടം വഹിക്കുന്ന റോമൻ പത്രാള ഉദ്യോഗസ്ഥനാണ്
ആ മനുഷ്യന്റെ ജീവിതത്തെ വിശകലനം ചെയ്തത്.
നമ്മുടെ ജീവിതത്തിന്റെയും ഭാഗമാക്കി തീർക്കേണ്ട അനേക ശ്രേഷ്ഠ മാതൃകകളെ ദൈവത്തിൽ കാണുവാനായിട്ട്
അതിമായിട്ട് നമ്മൾ അങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രാജുവിന്റെ വിശ്വാസമാണ്. ഏതാ വാക്യത്തിന് പ്രകാരം കാണുന്നു, ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരനെ സംശയം അതിന്റെ താല്പര്യ പ്രകാരം സംശയം നൽകുവാൻ ചെല്ലുന്ന കാവിനോട് പറഞ്ഞ വാക്കുകളാണ്. പ്രതാപത്തിന്റെ വിശ്വാസമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ായിട്ട് സുവിശേഷത്തിൽ പ്രതാപിതൻ എഴുതി വരുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ വിശുദ്ധ ലോകോസിൽ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അയച്ചുവെന്നാണ് കാണിച്ചിരുന്നത്. വിശുദ്ധമസായി പ്രതാപിതന്റെ വിശ്വാസത്തിലാണ് പ്രാധാന്യം നൽകുന്നത്. വിശുദ്ധ ലോകോസ് യഹൂദ പ്രമാണികളും പ്രതാപിതനും തമ്മിലുള്ള നല്ല ബന്ധത്തെ എടുത്തു കാണിക്കുകയാണ്. പ്രതാപിതൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാത്രമല്ല പ്രതാപിതൻ കാണുന്നത്,
പല ദോഷത്തിനെയും കാണിച്ചു
പലരുടെയും അടുക്കൽ പോയി
എല്ലാവരും പരാജയപ്പെട്ടു. എന്നാൽ യേശുവിനെ കൂടെ കാണിക്കാമെന്ന ചിന്തയും അല്ലായിരുന്നു അദ്ദേഹം. യേശു ദൈവത്തിൽ നിന്നും വന്നിരിക്കുന്നു, യേശുവിനെ സാധ്യമായിരുന്നു
ആ മനുഷ്യന്റെ വിശ്വാസം. അന്നത്തെ സാമൂഹ്യ ജനത്തിൽ സാമാന്യ ജനത്തിന്റെ വിശ്വാസത്തിന് വ്യത്യസ്തമാണ്. കാരണം യഹൂദ ജനത ഭൂരിഭാഗവും യേശു ദൈവമാണെന്നോ ദൈവത്തിൽ നിന്നും വന്നവനാണെന്നോ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല. കർത്താവിന്റെ സൗഖ്യദായക സംഭവങ്ങൾ നോക്കിയാൽ സൗഖ്യദായക ശുശ്രൂഷയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകം വിശ്വാസമായിരുന്നതാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ഹെർബർട്ട് ബെൻസൺ പറയുന്നത്, ശാരീരിക സൗഖ്യത്തിനും ആരോഗ്യത്തിനും അത്യാവശ്യമായ ഒരു ഘടകങ്ങളിൽ ഒന്ന് ഒരാളുടെ വിശ്വാസ വ്യവസ്ഥിതി എന്നാണ്. അതായത് ദൈവത്തിലും ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിലും അവരുടെ അവർ പലവട്ടും ചോദിച്ചു
ആദരവും അർജനവുമായിട്ട് നദാശ്രീ എന്റെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഉറച്ചിരുന്നു.
തളർന്ന അവശിയായ ആസക്തി പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും കുറ്റങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് പറയുന്നു
ക്രിസ്ത്യാനിറ്റി മെഷേഡ് നോട്ട് ബൈ ആക്ഷൻസ് ബട്ട് ബൈ റിയാക്ഷൻസ് എന്ന് പ്രവർത്തനം കൊണ്ടല്ല പ്രതിപ്രവർത്തനങ്ങൾ കൊണ്ടാണ് ക്രിസ്തുമാർഗത്തെ അളക്കുന്നത്. ഇംഗ്ലീഷിൽ ദുത്യാസം ഒരു വാക്കുണ്ടല്ലോ, അതിന്റെ അർത്ഥം സ്ഥിരോത്സാഹമെന്നാണ്. തേരോസ് എന്ന രണ്ട് ഗ്രീക്ക് വാക്കുകൾ ചേർന്നാണ് ദുത്യാസം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. എൻ തേയോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഉള്ളിലെന്നാണ്. ദൈവം ഉള്ളിലാകുമ്പോൾ ഉണ്ടാകുന്ന ഉത്സാഹവും ഉന്മേഷവുമാണ് സ്ഥിരോത്സാഹത്തിന് കാരണം. ദൈവം ഉള്ളിലാകുമ്പോഴാണ് പ്രതിസന്ധികളിൽ ഉൾവലിയാതെ ഉത്സാഹം അങ്ങാതെ സ്ഥിരമായി നിൽക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം ഉള്ളിലുണ്ടാകുമ്പോൾ ഉള്ളിലാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അറിയുറച്ച ദൈവവിശ്വാസത്തിന് മാത്രമേ പ്രതിസന്ധികളിൽ പതരാതെ ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം ചിന്തിക്കുക, നമ്മുടെ വിശ്വാസം ഇപ്രകാരമുള്ളതാണ്. നമുക്കറിയാം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, വരുത്തുതീർപ്പം കാണുമെന്ന് മാത്രമേ ഉള്ളൂ. ഗുരുഗരഭാരം ആനയ്ക്ക് തടിഭാരം എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ. എന്നാൽ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എനിക്ക് മതിയായവനെന്ന ഉറച്ചു ദംശതമായ വിശ്വാസം നമുക്കുണ്ടോ? എന്റെ ഭാഗ്യക്കാരന്റെ അസുഖം സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിവുള്ളവനാണെന്ന സദാപതിന്റെ വിശ്വാസം നമുക്കുണ്ടോ? നമ്മുടെ ആരാധന കൊണ്ടും കൂട്ടായ്മ കൊണ്ടും സാധിക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൽ വിശ്വാസത്തെ ഉണർത്തുക എന്നതാണ്. ഒരു ഉത്തേനയുള്ള അനുഭവമാണ്. ജീവിതത്തിൽ കാലഭംഗങ്ങൾ ഉണ്ടാകുമ്പോഴും ജീവിത വർഷത്തിൽ നിന്നും കച്ചിലകൾ പൊഴിയുമ്പോഴും ജീവിതത്തിലെ പരിശ്രമങ്ങൾ പരാജയങ്ങളായി മാറുമ്പോഴും പകരാതെ നിരാശരാകാതെ ഇരിക്കുവാൻ കഴിയണമെങ്കിൽ വിശ്വാസം ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് നാം കാണുന്നത് സദാപിന്റെ വിനയമാണ്. വേറെ വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രകാരം നാം കാണുന്നു, സദാവി പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരക്കകത്ത് വരുമാൻ ഞാൻ പോരാത്തവൻ. വിനയത്തിന്റെ മകുട ഉദാഹരണങ്ങളായ വാക്യങ്ങളാണ്. സമൂഹത്തിൽ വളരെയധികം അംഗീകാരമുള്ള വ്യക്തിയാണ് ആ മനുഷ്യൻ. തനിക്ക് വിശ്വസിക്കാനും പാലിക്കാനും പല കാര്യങ്ങളുണ്ട്. ആ മനുഷ്യനാണ് യേശുവിന്റെ മുമ്പിൽ വിനയത്തോട് നോക്കുന്നത്. വളരെ ശ്രേഷ്ഠമായ പദവിയുള്ള വ്യക്തിയായിട്ടും അദ്ദേഹം കാണിക്കുന്ന വിനയം സൗഖ്യദായക പ്രക്രിയയ്ക്ക് മാറ്റിക്കൂട്ടുകയാണ്. ആത്മീയ നിഗളത്തിൽ ജീവിക്കുന്നവർക്ക് നല്ലൊരു മാതൃകയാണ് ആ മനുഷ്യൻ. രാഹുലിന്റെ ചരിത്രത്തിൽ എന്ന് സ്മരിക്കുന്ന മോശയെക്കുറിച്ച് പറയുന്നത്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള അവസ്ഥകളെ മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്നാണ്. അതായത് മോശയുടെ ജീവിത വിനയത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കാരണം വിനയമായിരുന്നു. മോശയും സദാപിനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യന്റെ മുമ്പാകെയും ഉയർച്ചയ്ക്കുള്ള ഏക മാർഗം താഴ്മയാണെന്നുള്ളതാണ്. എന്താണ് വിനയം? ഡിഫൈൻ ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. നിർവചിക്കുവാൻ വലിയ പ്രയാസമുള്ള ഒന്നാണ്. സ്വഭാവമാണ് മനസ്സിലും ശരീരത്തിലും പ്രകടമാകുന്ന ശരീര ഗുണമാണ്. പുറമെയുള്ള ആഘാതങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ വിനയം നമ്മൾ ഉണ്ടാക്കാനായിട്ടാവുകയും ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, പ്രാർത്ഥിക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു സുഹൃത്തമാണ്. എന്നാൽ അതുകൂടാതെ ദൈവവും ഭാഗ ചെന്നു നിൽക്കുവാൻ എന്നാൽ നമുക്ക് അംഗീകരണം ഉണ്ടാവുകയും ആത്മീയ ജീവിതത്തിൽ വളരാനും ആവുകയും അതിന്റെ ഉത്തമ അനാകരണമാണ് കർത്താവ് പഠിപ്പിച്ച പരീക്ഷന്റെ ഒരു ദിനചാര്യം. പരീക്ഷന്റെ വിവാഹത്തിലേക്ക് ചെന്ന് കൂടെ നിൽക്കുന്ന ചിന്തക്കാരന്റെയും ശുദ്ധ മനോഭാവത്തോടെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് താൻ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ നല്ല പ്രവർത്തനങ്ങളുടെ ഒരു ഇച്ഛ തന്നെ മുമ്പാകെ നിരക്കുക. മറ്റുള്ളവരെ ശുദ്ധ മനോഭാവത്തോടെ നോക്കുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. നാം ചെയ്ത നല്ല പ്രവർത്തനങ്ങളിൽ ഇച്ഛ കൂടുന്നതും ശരിയില്ലായ്മയുടെ ലക്ഷണം. ശരീരത്തിൽ മറ്റുള്ളവരിലേക്ക് നോക്കി താരതമ്യപ്പെടുത്തുമ്പോൾ ചിന്തക്കാരൻ ദൈവവുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അവന്റെ കുറവുകളെ കുറിച്ച് അവൻ ബോധ്യം വന്നു. നമ്മുടെ കുറവുകളെ കുറിച്ച് ബോധതാവിന് അകലമെങ്കിൽ നാം വലിയ മനസ്സരാകും. ജീവക്കാരൻ ഇരിക്കപ്പെട്ടവനായി തിരിച്ചു പോകാൻ കാരണം അവന്റെ വലിയ മനോഭാവമാണ്. പ്രബോധ എന്ന പേരിൽ ഇനി പറയുന്നത് എല്ലാ നദികളും സമുദ്രത്തിലേക്ക് ഒഴുകുന്ന കാരണം അത് നദികളേക്കാൾ താഴ്ന്ന സ്ഥിതി ചെയ്യുന്നു. താഴ്മയാണ് ആഴിക്ക് കടുത്തു നൽകുന്നത്. നമ്മൾ ശാസ്ത്രിക്ക് കൂടി വരുന്നതിന്റെ ആത്മീയമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ സോഷ്യൽ ഗ്യാദറിംഗ് മാത്രമാണോ? അത് മാത്രമാകരുത്. ഇനിയോ നമ്മുടെ ജീവിതത്തിൽ ചില ഗുണങ്ങൾ ആർജിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ജീവജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. സാമ്പത്തികമായി ഉന്നമനമല്ല, ഇനിയോ നമ്മുടെ ജീവിതത്തിൽ ഗുണപരമായ വളർച്ച ഉണ്ടാക്കുക. എന്താണ് ഗുണപരമായ വളർച്ച? യേശുക്രിസ്തുവിന്റെ ഭാവം നമ്മിലൂടെ പ്രസരിക്കുവാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭാവം കടത്തിവിടുന്ന ദുഃഖമായി നാം തീരുമ്പോഴാണ് നമുക്ക് ഗുണപരമായി വളരുവാനായിട്ട് സാധിക്കുന്നത്. ഇതിലേറ്റവും ആവശ്യമായിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ദാസന്മാർ പറയുന്നുണ്ട്. ലവ് ജീസസ് മോർ ഡിയർലി, ലവ് ജീസസ് മോർ ഡിയർലി. പറഞ്ഞാൽ നോക്കേണ്ടവനെ നോക്കാനും നാണയേണ്ടവനെ കാണാനുമുള്ള അനുഭവിക്കാൻ മാത്രം കഴിയുന്നുള്ളവർക്ക് മാത്രമേ വിനയ മനസ്സിലാക്കാനായിട്ടുള്ളൂ. എല്ലാവർക്കും ആകർഷിക്കാനായിട്ട് എന്നാൽ എല്ലാവർക്കും എപ്പോഴും നിലനിർത്താനായിട്ട് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിനയമാണ് അവരെ വലിയവരാണ്. ഇന്ന് രണ്ടുപേരത്തിലുള്ള വിലയും നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥ വിലയും വരെയാണ് മറ്റൊന്ന് വിലയും അഭിനയിക്കും. നാം ഏത് വിഭാഗത്തിൽ പെടുമെന്ന് പരിശോധിച്ചാൽ അറിയേണ്ടത് നാം താഴ്ചയുള്ളവരാണോ എന്ന് പരിശോധിക്കുവാനായിട്ട് ഒത്തിരി മാർഗങ്ങളുണ്ട്. നമ്മൾ ശാസ്ത്രീയ നിരീക്ഷണങ്ങളോ ഗവേഷണങ്ങളോ നടത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ സംസാര ശൈലിയും സ്വനീതീകരണ സ്വഭാവം നിയമവും ഭാവിയും മനുഷ്യന്റെ മുമ്പാകെയും ഉണ്ടെങ്കിൽ താഴ്ന്ന നമ്മിലില്ല എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളെ അംഗീകരിക്കുമ്പോൾ മനസ്സില്ല എന്നിരിക്കുന്ന ഉടമയാണെങ്കിൽ താഴ്മയില്ലാത്തതിന്റെ മറ്റൊരു ലക്ഷണമാണ്. വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അർഹമായ അംഗീകാരം ലഭിക്കാതെ ഇരിക്കുമ്പോൾ നിരാശയും ലോകവും ഉണ്ടാകുന്നുവെങ്കിൽ താഴ്ന്നവരായി എന്ന് നമുക്ക് തോന്നുന്നവരിൽ നന്മ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ, അവർ ബഹുമാനിക്കാനായിട്ട് നമുക്ക് ആവുന്നില്ലെങ്കിൽ അതും വിനയമില്ല എന്നൊരു ലക്ഷണമാണ്. സ്വയം പോകുക, പൊങ്ങറ്റം പറയുക, അത് മറ്റുള്ളവരെ ഉചിതമായിട്ട് വിമർശിക്കുക, അത് വിനയമില്ല എന്നൊരു വേറൊരു ലക്ഷണമാണ്. കഴിഞ്ഞ കാലങ്ങളെ മറക്കുന്നത് മറ്റൊരു ലക്ഷണമാണ്. ആഫ്രിക്കൻ പ്രോവേർബുണ്ടോകാലം മറക്കുന്ന നദി താമസിയാതെ വരണ്ടു പോകുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വിലയുമില്ലെന്ന് മനസ്സിലാക്കണം. ഞാനിന്ന് സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പരക്കുന്നതായിരുന്നെങ്കിൽ സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ാണെങ്കിലും എമേനിയാണെങ്കിലും താഴ്മയില്ലായ്മയാണ് തിരിച്ചറിയുന്നത്. അധികാരം വരെ വിനയം നടിക്കുകയും കുട്ടി കഴിയുമ്പോൾ ജനങ്ങളിൽ കാണിക്കുകയും ചെയ്യുന്നത് താഴ്മയില്ലായ്മയാണ്. ഏത് മണ്ഡലത്തിൽ നോക്കിയാലും ഏത് പ്രായത്തിലുള്ളവരും നോക്കിയാലും വിനയം കാണുവാനായിട്ട് വലിയ പ്രയാസമുണ്ട്. ഇന്ന് കുടുംബങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നെങ്കിൽ മര്യാദപ്രശ്നമെന്ന് അതിരുന്നെങ്കിൽ അതിന്റെയും കാരണം താഴ്ന്ന താഴ്മയില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ വിനയമില്ലായ്മയായിരിക്കാം. അല്ലെങ്കിൽ രണ്ടുപേരുടെയും താഴ്മ ഇല്ലായ്മയായി ആർക്കും വിധേയപ്പെടാനായിട്ട് മനസ്സിൽ താഴ്ന്നു കൊടുക്കുന്ന താഴ്മയുണ്ടെങ്കിൽ
മറ്റൊരു വാക്ക് സോളിസ്റ്റർ പോസ്റ്റുകൾ ഉപയോഗിക്കുന്നത് അടിസ്ഥാനം എന്നതാണ്, ഗ്രൗണ്ട് എന്നതാണ്. അടിസ്ഥാനം എന്ന പദം നിർമ്മാണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമുക്കറിയാം കെട്ടിടങ്ങൾക്ക് ഉറപ്പും ബലവും നൽകുന്നത് ശക്തമായ അടിത്തറയാണ്. ഉയരത്തിലേക്ക് പടുത്തുയർത്തുന്ന കൂട്ടിന് കെട്ടിടങ്ങൾക്ക് ആഴത്തിൽ ശക്തമായ അടിത്തറയുണ്ടെന്നുള്ളതാണ്. യു ഡോണ്ട് ഗോ ഡീപ്, യു കനോട്ട് ഗോ ഹൈ എന്ന് പറയാൻ. സ്നേഹത്തിന് പേരുകളിൽ അടിസ്ഥാനപ്പെട്ട് വളരുന്ന ജീവിതത്തിന്റെ ഉടമയായിരുന്നു ശരാചരി. അതുകൊണ്ടാണ് അടിമയായ ബാല്യക്കാരനോടും സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് നമുക്ക് മറ്റുള്ളവരെ സ്വാർത്ഥമായി സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം വ്യവസ്ഥകളിൽ അത് സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, മറ്റുള്ളവരിൽ നന്മ കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ, മറ്റുള്ളവരെ കരുതുവാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കാരണം സ്നേഹമില്ല എന്നതാണ്. സ്നേഹത്തിന്റെ കടുത്ത ദാരിദ്ര്യം നേരിടുന്ന ലോകമായിരുന്നത് സ്നേഹിക്കുവാൻ സ്നേഹിക്കപ്പെടുവാൻ സാധിക്കുന്ന അനേഷയുടെ മധ്യയാണ് നാം വസിക്കുന്നത്. നമുക്ക് ആരോടും ദ്വേഷമോ പകയോ കാണില്ലായിരിക്കാം. എന്നാൽ നാം അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത്. ഇണങ്ങാതിരിക്കുവാൻ എളുപ്പമാണ്, പക്ഷേ സ്നേഹിക്കുവാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാ പറയുന്നത് അക്കോർഡിംഗ് ടു ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി, നെഗറ്റീവ് ഓർ ദ നെഗറ്റീവ് എലമെന്റ് ഓഫ് അവർ നേച്ചർ ഡസ് നോട്ട് മേക്ക് എ സ്പിരിച്വൽ ബീയിംഗ്. സോ വി ഹാവ് ടു സ്ട്രൈവ് ഫോർ ദ പോസിറ്റീവ് വേർച്യൂസ് ആൻഡ് ഗ്രോ ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് ആൻഡ് ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. മതതെരേസ ഒരിക്കൽ പറഞ്ഞു, ക്രിസ്തുവാണ് ചരിക്കാനുള്ള മാർഗം. എന്താ അവന്റെ അർത്ഥം? ക്രിസ്തുവാണ് വഴികാണിക്കാനുള്ള വെളിച്ചം, ക്രിസ്തുവാണ് സംസാരിക്കാനുള്ള വചനം, ക്രിസ്തുവാണ് ജീവിക്കാനുള്ള ജീവൻ, ക്രിസ്തുവാണ് ജീവിക്കാനുള്ള ജീവൻ. സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോലെ പുറത്ത് കാണിക്കുക തന്നെ വേണം. അതുകൊണ്ടാകാം, പാപം കൊണ്ടാകാം, സ്പർശനം കൊണ്ടാകാം. സ്പർശനം കൊണ്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നതെങ്കിൽ അത് കൂടുതൽ കൃത്യമാകും. അതുകൊണ്ടാണ് കർത്താവ് കൃഷ്ണഗോപിയെ നോക്കി സ്നേഹിച്ചു തൊട്ടു എന്ന് നാം വായിക്കുന്നു. കർത്താവിന് വേണമെങ്കിൽ തന്നെ വാക്കുകൊണ്ട് സ്പർശം നൽകാൻ കഴിയുമായിരുന്നു. രോഗം വരുമ്പോൾ നാം ചികിത്സിക്കുന്നു, പല മാർഗങ്ങൾ നാം സ്വീകരിക്കാറുണ്ട്. അതിലൊന്നാണ് ലവ് തെറാപ്പി എന്നുള്ളത്. ആത്മീയവും സാമൂഹികവുമായ രോഗങ്ങൾ നേരെ ചികിത്സയിലൂടെ സുഖപ്പെടുത്തുവാനായിട്ട് കഴിയും. ഉദാഹരണമായിട്ട് ശരീരത്തിൽ മുഴ വന്നാൽ ശസ്ത്രക്രിയയിലൂടെ അത് നീക്കം ചെയ്യുന്നു. ഇവിടുത്തെ പോസിറ്റീവ് പേർപ്പസിന് വേണ്ടിയായിരിക്കാം. നമ്മുടെ സ്വഭാവത്തെയും ജീവിതത്തെയും ആത്മീയ കൈവിന്യത്തെയും വികൃതമാക്കുന്ന മുഴകളാണ് സിനിമയുടെ മുഴകൾ. അവിടെ സ്നേഹത്തിന്റെ ശസ്ത്രക്രിയ ലവ് സർജറി ആവശ്യമാണ്. സ്നേഹ ചികിത്സയ്ക്ക് പ്രാധാന്യവും വികാരവും നടക്കേണ്ടത് ജീവിതത്തിൽ ഇന്നേ ആവശ്യമാണ്. സ്നേഹത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. എല്ലാം ആർജിക്കാനും ശേഖരിച്ചു വയ്ക്കാനും മനുഷ്യൻ തൽപരനാണ്. എന്നാൽ ആർജിക്കുന്നവയെ വർദ്ധിക്കുവാനായിട്ട് തയ്യാറാണ്, ശേഖരിക്കുന്നവയെ കൊടുക്കുവാനായിട്ട് തയ്യാറാണ്. ദൈവത്തിനൊന്നും സ്നേഹം സംഭരിക്കുകയും മറ്റുള്ളവർക്ക് അത് ഔദാര്യമായി നൽകുകയും മാതൃകയുടെ പേരുകൾ അറുത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയും. അങ്ങനെ വ്യക്തിയായിരുന്നു കരാജകൾ. നാം ചിന്തിക്കുക നമ്മുടെ അവസ്ഥ എന്ത്. നാം ഐശ്വര്യത്ത് സംഭവത്തിൽ നമുക്കാകട്ടെ സദാധികന്റെ കണ്ടാലുള്ള വിശ്വാസവും നിലയിൽ വലിയ മനോഭാവവും മനസ്സേറും നമ്മുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മറ്റുള്ളവർക്ക് പ്രതാപ വിജീവിതം കാത്തിരിക്കുവാൻ ലക്ഷ്യക്കാരനാകുന്ന എവിടെയും
അനുഗ്രഹീതമായ ഒരു നിർദ്ദേശം. ഒന്ന് മുതൽ പത്ത് വരെ വാക്കുകളെയാണ് വളരെ ശ്രദ്ധേയമായിട്ട് പ്രിയങ്കരനായ സർവീസ് പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും പറയുവാനുള്ള ആശയങ്ങളെ ക്രോഡീകരിച്ചാണ് വേഗത്തിൽ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രിയപ്പെട്ട അച്ഛൻ നമ്മൾ സംസാരിച്ചത്.
പ്രസംഗ കലയിൽ കൺവെൻഷൻ വേദികളിലൊന്നും അച്ഛനെ അറിയപ്പെടുന്നില്ല എങ്കിലും അതിന്റെ വാക്കിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ച ഗാംഭീര്യം ഉദ്ധരണികളുടെ അകമ്പടിയോടെ ദൈവശാസ്ത്രത്തിന്റെ പ്രാഗൽഭ്യത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെയാണ് ഈ പ്രസംഗം ഇവിടെ അർപ്പിച്ചത്. കഥാധിപനും യേശുവും തമ്മിലുള്ള ഒരു സംഭാഷണം, വിശ്വാസവും വിനയവും സ്നേഹവും ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ക്രിസ്തുവിനോ കഥാധിപനോടും കഥാധിപന്റെ ആവശ്യത്തോടും വിസ്മയകരമായി പ്രതികരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് അച്ഛൻ അവതരിപ്പിച്ച വിശ്വസിച്ച പ്രധാനപ്പെട്ട ഏഴാം വർഷം വൈകിട്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരനെ ഞാനും അധികാരത്തിന് കീഴിലെ മനുഷ്യൻ എന്റെ കീഴിൽ പടയാളികളുണ്ട് എന്ന് അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന്റെ കൊടുമുടിയിൽ ഇരിക്കുമ്പോൾ ധാരാളം ദേവാലയങ്ങൾ പങ്കിടുവാൻ ദൈവം സഹായിക്കുന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. കേട്ട എല്ലാവർക്കും ദൈവമുദ്ധാന്റെ കൃപ ഇതിലൂടെ ലഭ്യമാകട്ടെ. മനസ്സിൽ ഇത് കുറിച്ചിടുവാൻ ദൈവം നിയോഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ
നൽകണമേ നാമവികാരമശുദ്ധതയും സുഖഭോഗവുമീ വകയും നിരുപിക്കാതെ ഇരിക്കുന്ന ബ്രഹ്മലചിന്തം നൽകണമേ അതിഭക്ഷണവും പാപനമെന്നിവയും നിരുമേ പ്രിയമില്ല
നിലവിളിച്ചപ്പോൾ ഓരോ നിമിഷങ്ങളിലും ആ കൂണ്ടി നേടിയ സാധനവും ഞങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രകാശിപ്പിക്കണം. ലഭിച്ചിരിക്കുന്ന ആരോഗ്യവും അവസരവും നമ്മുടെ കാണുക. ഓരോ നിമിഷവും അനുഭവിക്കുമ്പോൾ ജീവിതത്തിന്റെ ചിലവയാണ് നമ്മുടെ തിരിച്ചറിവ്. നിങ്ങൾ പ്രസംഗത്തിൽ കേട്ടതുപോലെ കൂടുതൽ വിനയത്തെയും വിനയത്തിലും കൂടുതൽ താഴ്ന്നയിലും ജീവിക്കാൻ ഞങ്ങളെ തന്നെ ധൈര്യമാക്കി കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വേദനയിൽ കൂടി അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവരുടെ കരുതുന്നു. തുടർന്നും ആ കരുതൽ അവർക്കുണ്ടാകുവാൻ തന്നവണ്ണം ഭദ്രാനെ സഹായിക്കണം. ഹൃദയം തുറഞ്ഞു വിളിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ സങ്കലപത്തിൽ നിങ്ങൾ വായിക്കുന്നത് പോലെ അനേകർക്ക് സമീപസ്ഥനാവത്തണ്ടാവണം. അവരുടെ ഹൃദയങ്ങളെ അവർക്ക് സ്പർശിക്കണമെന്ന് കറവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഔഷധങ്ങൾ കൈമലർക്കുമ്പോൾ വൈദ്യന്മാർ നിരാശയോടെ ഇരിക്കുമ്പോൾ ആ സ്വർഗീയ വൈദ്യന്റെ കാരുണ്യം ശ്രദ്ധയോടെ വീക്ഷിക്കാനും അതിൽ കൂടി ശാരീരിക ആന്തരിക ധൈര്യവും കൃതിയും പ്രാപിക്കാൻ തക്കവണ്ണം മനസ്സിൽ അവർക്ക് കൃത ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെ മുന്നോട്ട് നയിക്കാനും മറികടക്കാനുള്ള കൃതയും പ്രാപിക്കുന്നു. വേദന കൂടി കടന്നുകൊണ്ട് സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. ഈ ലോകത്ത് ജീവിക്കേണ്ട കോണം ആത്മീയത്തോടുകൂടി ജീവിക്കേണ്ട കോണം ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ചേർന്ന് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ മുമ്പാകെ കൈ നീട്ടി വരുന്ന ഒരു മക്കൾ പോലും രാശിയോട് തിരിച്ചു പോകാതെ അങ്ങയുടെ സൂക്ഷ്മമായ കരുതൽ ശ്രദ്ധയും നിന്റെ മക്കൾക്കൊക്കെ ഉണ്ടാകാൻ തക്കവണ്ണം അതൊരു നമസ്കാരം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും രൂപമാക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക യുവാക്കന്മാർ യുവതികളെ ഓർക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റിപ്പോയി ജീവിതം നശിപ്പിക്കാതെ ദൈവം തന്റെ ജീവനും ജീവിതവും ദൈവമഹാമാത്രത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട കോണുള്ള കൃപകളെ എന്റെ മക്കൾക്ക് തിരിഞ്ഞുവിടുന്നതായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളിലും സഹോദരങ്ങളിലും അവരുടെ ബന്ധം ക്രിസ്തുവിൽ ഉറപ്പിച്ചുകൊണ്ട് പരസ്പരം കരുതുവാനും അവരുടെ ജീവിതത്തിൽ കാണിച്ച ത്യാഗ മാർഗത്തെ സ്വന്തം ജീവിതത്തിൽ അവലംബിക്കാനും ആവശ്യമായിരിക്കുന്ന എല്ലാ പരിശുദ്ധാത്മാവിന്റെ കൃപകളും കുടുംബം ജീവിതം നടത്തുന്ന മക്കൾക്ക് തിരിഞ്ഞു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാർഢ്യത്തിൽ കൂടി കടന്നു പോകുന്ന മക്കൾ ശരീരം വീണുപോയാലും ആത്മാവ് വീഴാതെ വണ്ണം അങ്ങയുടെ കരങ്ങൾ അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി വരുമ്പോൾ നമ്മളെ ഓർക്കുന്നു. വിവാഹപ്രായത്തിയിട്ടും വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്ന അനേകർ അവരുടെ മാതാപിതാക്കളുടെ കണ്ണിലിരുന്ന് അവർ സാധിക്കണമേ. നല്ല ജീവിതം നയിക്കാൻ തക്കവണ്ണം സഹിക്കുന്ന സാന്നിധ്യം കൃപ അവർക്ക് തിരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരുടെ കണ്ണുനീര് നല്ല കുഞ്ഞുങ്ങളെ ഉണ്ടാകുവാൻ തക്കവണ്ണം അവരെ അനുസരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയിൽ അവർ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരതയും ചെയ്യാനുള്ള ആരോഗ്യവും പ്രതിഫലം ലഭിക്കുവാനും ലഭിക്കുന്ന പ്രതിഫലമൊക്കെ വിവേകത്തോട് ഉപയോഗപ്പെടുത്താനുള്ള തിരിച്ചറിവോടെ പ്രധാനം ചെയ്യണമേ. ഇതിന് സഹയോർന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണദാവിനേനി എല്ലാ തിരുമേനിമാരെയോർന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു മാതൃകയുള്ള ആത്മീയ കൂട്ടായ്മയെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കണമേ. എല്ലാ വൈദികരെയും അതുപോലെ തന്നെ എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനകളെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. ശുശ്രൂഷിക്കുന്നവരൊക്കെ അവിടുന്ന് വാഴുകയാണേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ വീണ്ടും ജീവിതകരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ സംബന്ധിക്കുന്ന അനേകർക്ക് ആന്തരികമായ നന്മയും ശക്തിയും തേജസ്സും പകരുവാത്ത കോണം ഈ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. നിങ്ങൾ ഓരോ കൂട്ടായ്മ നടന്നു മുന്നോട്ട് പോകുമ്പോഴും കുറെ കൂടെയൊക്കെ നന്മയുള്ളവരായിട്ടും കുറെ കൂടെ ആർത്തിക ജീവിതത്തിൽ ഉയർന്നവരായിട്ട് രൂപാന്തരപ്പെടുത്തുവാത്ത കോണം അവർ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ധ്യാനത്തിന്റെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ വരുവാൻ തക്കവണ്ണം അച്ഛനെ നല്ല വാക്കുകൾക്കാവും തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചുള്ളൂ. തുടർന്നും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും അതിനായിരിക്കുന്ന പ്രദേശങ്ങളെയൊക്കെ അവിടെ വാങ്ങണം. ഇവിടുത്തെ അദ്ദേഹത്തിൽ കൊണ്ടാണ് സമർപ്പിക്കുന്നത്. നമ്മളെല്ലാം വീണ്ടും ദൈവമാ സമർപ്പിക്കാം. നമ്മുടെ ദേവത്തിന്റെ അവർക്ക് പ്രാർത്ഥിക്കാം. മാതൃദേവത്തിന്റെ കണ്ടകർത്താക്കളെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാങ്ങിപ്പോയൊരു ദൈവത്തിന്റെ വീടാണ്. നമ്മുടെ ഓരോ കൂട്ടായ്മയും നമ്മളെ ശുദ്ധീകരിക്കേണ്ട കോണം ഇടയാളുടെ
അതുപോലെ തന്നെ